ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി. എന്ന് ഉഞ്ഞേരി. അകത്ത് ബഹളം കേട്ട് കാശി അകത്തേക്ക് ചെന്നതും ഭാസ്കർ അവന്റെ ദേഹത്തേക്ക് വന്നിടിച്ചു നിന്നു. ബാസി അവർ തള്ളിയിരുന്നു. ഗീത ജാനിയെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. ബാസിയോടും ലക്ഷ്മിയോടും പുറത്തേക്ക് പോകാൻ കാശി പറഞ്ഞു. കാശി പ്രഭാവതിയുടെ സഹോദരങ്ങളുമായി അടി തുടങ്ങി. അകത്തുനിന്ന് തള്ളിന്റെ ശബ്ദം കേട്ട് ലക്ഷ്മി ഭയന്നു. അവരോട് കാറിലേക്ക് പോയിരിക്കാൻ ബാസി പറഞ്ഞു. നീ എന്റെ കുട്ടിയെ വാടകുണ്ടയെ പോലെ കൊണ്ടുവന്നാണല്ലേ.
എന്താ ചേച്ചി പറയുന്നത്?
കരയാതെ, അവരടിക്കുന്നു നമ്മളറിഞ്ഞു. പ്രഭാവതി ഹോസ്പിറ്റൽ ആവാൻ കാരണം ജാനിയാണെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ആദ്യ ബിസിയായതുകൊണ്ടാണ് കാശിയെ കൊണ്ടുപോവാൻ അവനെന്നോട് പറഞ്ഞത്. മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ആനന്ദ് അങ്ങോട്ട് കാണാൻ വരും. അരുന്ധതിയും മേഴ്ത്തിയും മക്കളും ഇയാളുടെ ടീമാണെന്ന് ചേച്ചിക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അവളെ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കൊണ്ടുപോകാമെന്ന് ഉറപ്പിച്ചു വന്നത്. കാശിയോട് കാര്യം പറഞ്ഞപ്പോൾ അവൻ കൂടെ വരാമെന്ന് സമ്മതിച്ചു. പ്രഭാവതി ഒരിക്കൽ കെണി തന്നെയാണിത്. കാശി വന്നത് എത്ര നന്നായി. അവർ കാറിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാശി കാറിൽ വന്ന് കയറി. അയ്യോ മോനെ, ചോര. പുറകിലിരുന്ന ലക്ഷ്മി അവന്റെ നെറ്റിയിലായ ചെറിയ മുറിവിലെ ചോര സാരിത്തുമ്പോട്ട് തുടച്ചു കൊടുത്തു. ഹോസ്പിറ്റലിൽ പോവാം ബാസി. കുഴപ്പമില്ല അമ്മ. അവൻ ജാനിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഗീതയുടെ മടിയിൽ കിടക്കുകയാണ്. കാശി അടിയുണ്ടാക്കി പോകുന്നതുകൊണ്ട് പ്രഭാവതിയും സഹോദരന്മാരും അടങ്ങിയിരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് കാശിയുടെ കാര്യത്തിൽ ആദ്യ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രാത്രി ജാനിയെയും കാശിയെ റൂമിൽ വിളിച്ചു വരുത്തി ഇനി തള്ളുകൂടുന്ന കാണരുതെന്ന് ബാസി പറഞ്ഞു. രണ്ടാളും പരസ്പരം ദേഷ്യത്തോടെ നോക്കി മുഖം തിരിച്ചു.
ഇനി മുതൽ നിങ്ങളുടെ വഴക്ക് ഞാൻ കേൾക്കാൻ പാടില്ല. ഏതു നേരവും പാമ്പും കീനിയും പോലെ വഴക്കൂടുന്ന കേട്ട് മടുത്തു. ജാനി, നീ അവൻ ഇനി കാലനാഥെന്ന് വിളിക്കരുത്. തിരിച്ച് നിന്നെ അവനൊന്നും കളിയാക്കി വിളിക്കാറില്ല.
ഇവൻ എനിക്ക് കാണുന്ന വെറുപ്പാ.
നിന്റെ പേര് ആലോചിച്ചാലേ എനിക്ക് അറപ്പാണ്. ഓടി,
കാശിനാഥൻ കളിയോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. ജാനികയും സുഹൃത്ത് നവീനും ക്ലാസ് റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ കോളേജ് ഡേയുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യായിരുന്നു. ജാനി കഴിഞ്ഞില്ലേ? സിദ്ധു ക്ലാസ് റൂമിലേക്ക് വന്നുകൊണ്ട് അവളോട് ചോദിച്ചു. നവീൻ അവനെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റ് വിഷ് ചെയ്തു. സിദ്ധു മങ്ങിയൊരു ചിരി സമ്മാനിച്ചു. ജാനികയുടെ നേരെ നോക്കി പോവാമെന്ന് പറഞ്ഞ് അവളുടെ ബാഗ് എടുത്തു. സിദ്ധു ഏട്ടാ, എന്റെ കഴിഞ്ഞില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് സാറിന് കാണിക്കാനുള്ളതാ.
ആ, നിന്റെ സാറിനോട് ഞാൻ പറഞ്ഞോളാം. വന്നേ പോവാ.
നീല, ഞാൻ ഫുഡ് കഴിക്കില്ല. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധു ഏട്ടാ പ്ലീസ്.
നവീൻ താൻ പൊക്കോ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
സിദ്ധുവിന്റെ കടുത്ത സ്വരം കേട്ട് നവീൻ പുറത്തേക്ക് പോയി. സിദ്ധു ജാനകിയുടെ അടുത്ത് വന്നിരുന്നു. സിദ്ധു ഏട്ടാ ഇപ്പൊ എന്ത് പണിയാ ചെയ്ത്? നവീൻ എന്തിനാ പറഞ്ഞുവിട്ട്?
സിമ്പിൾ, എന്നേക്കാൾ കൂടുതൽ നിന്നെ മറ്റൊരാൾ സ്നേഹിക്കുന്നോ നിന്നോട് കൂട്ടാവുന്നോ എനിക്ക് ഇഷ്ടമല്ല. അത്ര തന്നെ.
സിദ്ധു ഏട്ടാ, ഒരാളെ സ്നേഹിക്കുന്നൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഈ ഓവർ കെയറിംഗ് സ്നേഹവും എനിക്കൊട്ടും പിടിക്കുന്നില്ല കേട്ടോ.
ജാനി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ?
എനിക്ക് ഇത്ര ഫ്രീഡം തായ സിദ്ധുവേട്ടാ. ഇത് സിദ്ധുവേട്ടൻ പറയുന്നതിനപ്പുറം എനിക്കൊരു വാക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വീർപ്പൂട്ടി പോകുന്നു.
അവൾ മുഖത്തടിച്ച പോലെ പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് വീണ്ടും എഴുന്നട്ടു.
സിദ്ധു പിണങ്ങി പുറത്തേക്ക് പോയി. ജാനിക അത് കണ്ട് അവന്റെ പുറകെ പോയി. സിദ്ധുവേട്ടാ എന്തിനാ പിണങ്ങുന്നു? ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു സങ്കടമായെങ്കിൽ സോറി.
ജാനിക അവന്റെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു.
സിദ്ധുവിന്റെ മുഖം ഗൗരവം തന്നെയായിരുന്നു. സിദ്ധു ഏട്ടാ,
ഞാൻ മിണ്ടാം, പക്ഷെ നീ മാത്സ് ആവണം.
നീ ഡിഗ്രിക്ക് മാത്സ് ആയിരുന്നില്ലേ? പി ജി മൾട്ടിമീഡിയ എടുത്തതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ പഠിപ്പിച്ചല്ലോ. ഇന്ന് തന്നെ നീ മാറിയേ പറ്റൂ.
സിദ്ധു ഏട്ടാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ്, ഞാൻ മാറില്ല.
ഞാനല്ലേ ജാനി നിനക്കെല്ലാം. പിന്നെന്താ ഞാൻ പറഞ്ഞനുസരിച്ചാൽ? എനിക്കെല്ലാം എന്റെ ലക്ഷ്മിയമ്മയും പപ്പിയുമാണ്. അത് കഴിഞ്ഞ ആരുള്ളൂ?
ഓഹോ, അപ്പൊ ഞാനോ? ഞാനോ?
സിദ്ധുവിന്റെ സ്വരം ഉയർന്നു. ചൂടാവാതെ സിദ്ധു ഏട്ടാ, എന്റെ സിദ്ധു ഏട്ടാ എനിക്ക് നല്ലൊരു സുഹൃത്താണ് ഇപ്പോഴും.
സിദ്ധു ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരുന്നു.
ഒന്ന് മിണ്ടുവോ കലിപ്പ?
സിദ്ധു ചിരിച്ചു.
ഹോ, ചിരിച്ചല്ലോ. അവന്റെ കൈകൾ കവിളിൽ വെച്ചുകൊണ്ട് ജാനി പുഞ്ചിരിയോടെ പറഞ്ഞു.
ആ, നീ പോയി ബാക്കിയുള്ള വർക്ക് ചെയ്തോ, എനിക്ക് ക്ലാസ് ഉണ്ട്.
സിദ്ധു അവളോട് യാത്ര പറഞ്ഞു പോയി. കാശിയെ കാണാൻ സുഹൃത്തുക്കൾ കോളേജിലേക്ക് വന്നിരുന്നു. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ലാൽ സാറിനോടൊപ്പം ഇരിക്കുകയായിരുന്നു അവർ. കാശിയോട് കോച്ചായി മാത്രം തുടരാതെ സ്വപ്നത്തിന് പുറകെ പോവാൻ ലാൽ സാർ പറഞ്ഞപ്പോൾ അവൻ നിരസിച്ചു. അവന്റെ മറുപടി അവർക്ക് സങ്കടമായി. കളി കഴിഞ്ഞ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് മുമ്പിലൂടെ കാശിയും കൂട്ടുകാരും കളിച്ചിരിയോടെ പോകുമ്പോൾ സിദ്ധാർത്ഥൻ അവരുടെ എതിരെ വന്നു. പെട്ടെന്ന് സിദ്ധു അജുവിന്റെ മുഖത്തേക്ക് വന്നടിച്ചു. ജോ സിദ്ധുവിനെ പിടിച്ചു മാറ്റി.
ഡാ സൈക്കോ, നിന്റെ കളി ഞങ്ങളുടെ പിള്ളേരടുത്ത് വേണ്ട.
ജോയെ സിദ്ധു തള്ളിയതും കാശി അവനെ തള്ളിമാറ്റാൻ നോക്കിയപ്പോൾ ലാൽ സാർ അവനെ ഓടി വന്ന് പിടിച്ചു.
നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.
സിദ്ധുവിന്റെ വെല്ലുവിളി കേട്ട് കാശി അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും ലാൽ സാർ അവനെ വലിച്ചുകൊണ്ടുപോയി. അവർ ഗ്യാരേജിലേക്ക് പോയി.
നിന്നെന്തിനാണ് സിദ്ധു അടിച്ചത്?
ജോയുടെ ചോദ്യം കേട്ട് കവിൽ തടവിയിരിക്കുന്ന അജു അവനെ നോക്കി.
അതോ, ഇന്ന് രാവിലെ ഞാൻ സിദ്ധുവായി വഴക്കിട്ടാ പോകുന്നത്.
കാശിയുടെ കൂടെ നടക്കുന്നതിൽ എനിക്ക് എന്റെ അച്ഛനിൽ നിന്ന് അവൻ വഴക്ക് കേൾപ്പിച്ചു. അതിന് ഞാൻ അവനോട് അടിയുണ്ടാക്കിയതാണ് പോകുന്നത്. അതാ കാരണം.
എന്റെ അജുവിനെ അടിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. കാശി ദേഷ്യം കൊണ്ട് ടേബിളിൽ ഇടിച്ചു. കാശി, നീ ഇവത്തെ വഴക്കിടാൻ പോണ്ട. കോളേജിൽ നിന്ന് പുറത്താക്കാൻ അവൻ നിന്നെ ചൊടിപ്പിക്കാൻ എന്ത് ചെയ്യും? കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്ക്. ജോ വണ്ടിയുടെ കീഴെടുത്ത് പോകാൻ നോക്കി അവനെ ചെയറിൽ പിടിച്ചിരുത്തി സമാധാനിപ്പിച്ചു. ജോ അവനെയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് പോയി. കാശിക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്ന ദിവസമായി നിന്ന് അവൻ എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുത്തു. തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഓരോ സമ്മാനങ്ങൾ വാങ്ങി അവൻ വീട്ടിലേക്ക് മടങ്ങി. അവൻ ബുള്ളറ്റിൽ വേഗതയിൽ പോകുമ്പോഴാണ് സിദ്ധുവിന്റെ കാർ അവന്റെ വണ്ടിക്ക് മുമ്പിലേക്ക് വന്നത്. കാശി പെട്ടെന്ന് ബ്രേക്കിട്ടു. സിദ്ധു അവനിൽ നോക്കി കാർ വേഗത്തിൽ ഓടിച്ചുപോയി. കാശി അവന്റെ കാർ പോകുന്നത് നോക്കി ഒരു നിമിഷം ബുള്ളറ്റിൽ ഇരുന്നു. പിന്നെ വീണ്ടും അവന്റെ സന്തോഷങ്ങളിൽ മുഴുകിയിരുന്ന് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. വണ്ടി ഓടിക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ അവന് വന്നത്. കാശി മോനെ, എവിടെ എത്തിയടാ? കാശി വണ്ടി നിർത്താതെ ഫോൺ ഒരു കൈ കൊണ്ട് ചെവിയിലേക്ക് വെച്ചു. അവനോട് സംസാരിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു.
ഹലോ കാശിപ്പാ.
അപ്പു ഫോൺ വാങ്ങി സംസാരിച്ചു.
അപ്പൂട്ട, കാശിപ്പ വേഗം വരാട്ടോ,
അവൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം അവനിൽ നിന്ന് ഫോൺ വാങ്ങി ചെവിയിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ആളൊഴിഞ്ഞ ആ റോഡിൽ കാശിയെ കാത്ത് റോഡിന്റെ ഇരു സൈഡിലും ബൈക്കിൽ ക്വട്ടേഷൻ സംഘത്തിലുള്ള നാലു പേർ കാത്തിരിപ്പുണ്ടായിരുന്നു. അവന്റെ ബുള്ളറ്റ് വരുന്ന കണ്ട് അവർ അവന് നേരെ ബൈക്ക് ഓടിച്ചു ചെന്നു. ഒരാളുടെ കയ്യിൽ ചങ്ങലയും മറ്റൊരാൾ വടിവാളും കയ്യിൽ പിടിച്ചാണ് അവന് നേരെ ബൈക്കിൽ ചെന്നിരുന്നത്. കാശി ഒന്നുമറിയാതെ ബുള്ളറ്റ് ഓടിച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു.
അമ്മേ!
മറുവശത്ത് നിന്ന് കാശിയുടെ സ്വരവും ബുള്ളറ്റ് മറിയുന്ന സ്വരവും കേട്ട് വീട്ടിൽ നിന്ന് ആദി ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു.
മോനെ!
ആദി ഉറക്കലറി അവനെ മേലാകെ തരിച്ചു. റോഡിലേക്ക് വീണുകിടക്കുന്ന കാശിനാഥൻ മിഴികൾ പതിയെ തുറന്നു. ഫോണിൽ സംസാരിച്ചു വരുമ്പോൾ ബൈക്കിൽ വന്നയാൾ അവന്റെ കഴുത്തിലേക്ക് ചങ്ങല കറക്കി എറിഞ്ഞപ്പോഴാണ് കാശി ബുള്ളറ്റുമായി വീണത്. അവൻ ചങ്ങല കഴുത്തിൽ നിന്ന് മാറ്റി എഴുന്നേറ്റിരുന്നു. കാശി ഒന്ന് ചുമച്ചു.
എന്താ കാശിനാഥ, ഒന്ന് വീണപ്പോഴേക്കും നീ ക്ഷീണിച്ചോ?
കൂട്ടത്തിൽ ഒരുത്തൻ അവന്റെ മുമ്പിലിരുന്നോട് ചോദിച്ചു. കാശി അവരെ മുഖം ഉയർത്തി നോക്കിയതും മുമ്പിൽ വന്നിരുന്നവൻ അവന്റെ കവിളിലേക്ക് അടിച്ചു. കാശിയുടെ കവിളുകൾ അവൻ കൂട്ടിപ്പിടിച്ചു.
നീ ആരടാ? ആളുകളെയൊക്കെ തള്ളി നേരെയാക്കാൻ രാജാവോ? കൂടുതൽ വളഞ്ഞാലേ തീർത്ത് കളയാനാ ഉത്തരവ്. അപ്പൊ എങ്ങനെയാ, കാറിന്റെ അടുത്തേക്ക് പോവുകയല്ലേ?
അയാളുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്ന കാശി നിലത്ത് കിടന്ന ഉള്ളങ്കിലെടുത്ത് അയാളുടെ തലക്കടിച്ചു. ഒരുത്തൻ ഓടി വന്ന് അവനെ ചവിട്ടി. കാശിയുടെ തലയിലേക്ക് ചവിട്ടി അവന്റെ മുഖം മണ്ണിൽ അമർത്തി. വേദന കൊണ്ട് കാശി പിടഞ്ഞു. അയാളുടെ കാലിൽ അമർത്തി പിടിച്ച് കാശി നിലത്തേക്ക് വലിച്ചിട്ടു. അവൻ മെല്ലെഴുന്നേറ്റ് അവരോട് അടി തുടങ്ങി. അകലെ നിന്ന് പോലീസിൽ പോരുന്ന ശബ്ദം കേട്ട് ക്വട്ടേഷൻ സംഘത്തിലുള്ളവർ ബൈക്കിൽ കയറിപ്പോയി. പോലീസ് പിന്നാലെയും. പുറകെ വന്ന കാറിൽ നിന്ന് കാശിയുടെ സഹോദരന്മാർ അവന്റെ അടുത്തേക്ക് ഓടി വന്നു.
കാശി!
ഭയന്നുപോയ അവരെ കാശി തനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അവൻ എല്ലാവർക്കും വാങ്ങിയ സമ്മാനങ്ങളെപ്പറ്റി ഓർമ്മ വന്നത്. അവൻ ബുള്ളറ്റിനടുത്തേക്ക് നോക്കുമ്പോൾ കവറുകളിൽ ചളി പുരണ്ട് കിടക്കുകയായിരുന്നു. ഉള്ളാകെ നീറി അവൻ ആ കവറുകളെല്ലാം പെറുക്കിയെടുത്തു. അവൻ ആരോടും മിണ്ടാതെ സമ്മാനങ്ങളുമായി ബുള്ളറ്റിൽ കയറിപ്പോയി. അവന്റെ പിന്നാലെ ചേട്ടന്മാരും കാറെടുത്തു പോയി. കാശി കവറുകളുമായി നേരെ വീട്ടിലേക്ക് ആയിരിപ്പോന്ന് കണ്ടാണ് പിന്നാലെ വന്ന ചേട്ടന്മാർ കാറിൽ നിന്ന് ഇറങ്ങിയത്. അവൻ വേഗ റൂമിലേക്ക് പോയി. ഉള്ളിലേക്ക് കയറി ഡോറടിച്ച് കയ്യിലുള്ള കവറുകൾ ബെഡിലേക്കിട്ടു. ദേഷ്യവും വേദനയും തീരുന്നവരെ അവൻ മദ്യപിച്ചുകൊണ്ടിരുന്നു. സിഗരറ്റ് വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂറോളം അവൻ ബെഡിൽ ലഹരിയിൽ മയങ്ങിക്കിടന്നു. ഉറക്കമുള്ള കാശി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി. കുളിച്ചു കഴിഞ്ഞ് അവൻ കണ്ണാടിക്ക് മുമ്പിൽ വന്നു നിന്നു.
എല്ലാവരും എന്നോട് ചോദിക്കുക എനിക്ക് പ്രണയമുണ്ടോന്ന്. പ്രണയം?
അവൻ പുച്ഛിച്ചു.
പ്രണയത്തേക്കാൾ വലിയൊരു ബന്ധമുണ്ടായിരുന്നു കാശിനാഥന്. ആ സ്വരമായിരുന്നു എന്റെ വിജയം, എന്റെ ഊർജം. ആ സ്വരത്തിന്റെ ഉടമയെപ്പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല.
അവൻ കീതപ്പോടെ മിഴികൾ അടച്ചു നിന്നു. മനസ്സിൽ സിദ്ധുവിനോടും ജാനിയോടുമുള്ള ദേഷ്യം നിറഞ്ഞുകൊണ്ടിരുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ റൂമിലെ കബോർഡിൽ അവന്റെ പഴയ ലാപ്ടോപ്പ് തിരയാൻ തുടങ്ങി. കുറേ നേരമുള്ള തിരച്ചിലിനൊടുവിൽ ലാപ്ടോപ്പും ചാർജറും പഴയ ഫോണും ഇയർഫോണും കിട്ടി. അവൻ ലാപ്ടോപ്പ് ചാർജറിൽ വെച്ച് ഓണാക്കി. ലാപ്ടോപ്പിലെ പഴയ വീഡിയോസും ഫോട്ടോസും എല്ലാം അവൻ നോക്കിയിരുന്നു. ജയിലിൽ പോകുന്നതിന് കുറച്ചുനാൾ മുമ്പ് വരെയുള്ള ഫോട്ടോസ് അതിൽ ഉണ്ടായിരുന്നു. അതിലെല്ലാം നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.
കാശി!
ഞെട്ടിലൂടെ അവൻ തിരിഞ്ഞു നോക്കി. തോന്നിയതാണെന്ന് മനസ്സിലായപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞു. അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. അവൻ ചാർജിന് വെച്ച പഴയ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഫോണിൽ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഓപ്പണാക്കി.
കാശി!
ആ സ്വരം കേട്ടതും അവന് നെഞ്ചിലേക്ക് കത്തി കുത്തിയെടുക്കുന്ന പോലെ വേദന തോന്നി. കാശി വേഗം ഇയർഫോൺ കാതിൽ നിന്ന് എടുത്തു മാറ്റി. ഒരിക്കൽ കൂടി ആ സ്വരം കേൾക്കാൻ ഉള്ളം വല്ലാതെ തുടിച്ചു. അവൻ വീണ്ടും ആ സ്വരം കേൾക്കാൻ ഇയർഫോൺ കാതോനം ചേർത്തു.
എന്താ മിണ്ടാത്ത കാശി? വേണ്ട, നീയൊന്നും പറയണ്ട, നീ എന്റെ കൂടെ വന്നില്ലല്ലോ,
അവൻ പരിഭവത്തോട് പറഞ്ഞു.
എനിക്ക് പനിയായതുകൊണ്ടല്ലേ കാശി, കൊൽക്കത്തയിലല്ലേ ടൂർണമെന്റ്, വയ്യാത്തോണ്ടല്ലേ കാശി വരാതിരുന്ന്. നീയില്ലാതെ ആദ്യമായിട്ടാ ഞാനൊരു മത്സരത്തിന് പോകുന്നത്. നീ ഗാലറിയിൽ നിന്ന് കളിയുണ്ട് ആഹ്ലാദിക്കുമ്പോ എനിക്ക് കളിക്കാൻ ആവേശം കൂടും നിനക്കറിയില്ലേ. നീ എന്നാൽ ഞാനാണ്, ഞാൻ എന്നാൽ നീയും. നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് അറിഞ്ഞുകൂടെ കാശി? ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ തിരിച്ചു വരുമ്പോ വിജയിച്ചിട്ട് വേണം മടങ്ങി വരാൻ. ഇല്ല, നിന്നെ കാണാൻ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യില്ല കാശി. അല്പം ശാസനം നിറഞ്ഞിരുന്നു ആ സ്വരത്തിൽ. ഒന്നും പറയണ്ട, നീ കാണിയായി ഗാലറിയിൽ നിന്ന് വേണം. അകലെ നിന്ന് ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. കാശി, നീ എന്നാൽ ഞാനാണ്, ഞാനെന്നാൽ നീയും. ആർക്കു മുമ്പിലും നീ തോൽക്കരുത്. നിന്റെ ചങ്കൂറ്റം നിന്റെ കണ്ണുകളിലും നിന്റെ കളിയിലുമാണ് കാണിക്കേണ്ടത്. തോൽക്കരുത് കാശി, ജയിക്കണം നീ. അകലെ കോൾ കട്ടായപ്പോൾ കാശിക്ക് ജയിക്കാനുള്ള ഊർജം ശരീരത്തിലേക്ക് കയറുന്ന പോലെ തോന്നി. കളിക്കളത്തിലേക്ക് ഇറങ്ങി വിജയം നേടിയപ്പോൾ കാശിനാഥൻ ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ തന്റെ ആത്മാവെന്ന് താൻ പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു നിറപുഞ്ചിരിയോടെ. എപ്പോൾ എത്തിയെന്ന് അവൻ ആംഗ്യത്തിൽ ചോദിച്ചു. നീ അറിയാതെ വന്നു, ഇവിടുന്ന ഫോൺ സംസാരിച്ച് എന്ന് തിരിച്ച് ആംഗ്യം കാണിച്ചു. താൻ പോലും അറിയാതെ സർപ്രൈസായി വന്നപ്പോൾ സന്തോഷം കൊണ്ട് അന്ന് തന്റെ കണ്ണുകൾ നിറഞ്ഞത് അവൻ ഓർത്തു. അവൻ ഓർമ്മകളോട് വിട പറഞ്ഞ് ഹെഡ്സെറ്റ് ചെവിയിൽ നിന്നെടുത്ത് മാറ്റി. കാറ്റിലെ ആ ശബ്ദം തനിക്ക് ചുറ്റും മലയടിച്ചു വരുന്ന പോലെ അവന് തോന്നി. ജയിക്കാനുള്ള മനസ്സ് അവനിൽ പിറവികൊണ്ടിരുന്നു. ഉറച്ച മനസ്സോടെ അവൻ മുറിയിലേക്ക് പോയി. തോൽക്കരുതെന്ന് അവൻ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ബെഡിൽ കിടക്കുന്ന കവറുകൾ പറ്റിപ്പിടിച്ചിരുന്ന മണ്ണെല്ലാം തുടച്ചു മാറ്റി വേഗ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ചേട്ടന്മാർ ഓരോരുത്തരും മുറിക്ക് പുറത്തുനിന്നിരുന്നു. അവർ അവരുമായി താഴേക്ക് പോയി. ഓരോരുത്തർക്കായി വാങ്ങിയ സമ്മാനങ്ങൾ അവൻ നൽകി. അവസാനം അവൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് നടന്നു.
നിന്റെ സമ്മാനം എനിക്ക് വേണ്ട,
ശേഖരൻ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. കാശി പുച്ഛത്തോടെ ചിരിച്ചു.
എനിക്ക് അച്ഛനും ഏട്ടനുമെല്ലാം മഹിനാഥനാണ്. ആ കാലിൽ തൊട്ട് ഞാനത് കൊടുക്കുകയും ചെയ്തു. ഇതെന്റെ അമ്മക്കുള്ള ഗിഫ്റ്റാണ്.
അവൻ നെഞ്ചിൽ അടക്കി പിടിച്ച ആ വലിയ പെയിന്റിംഗ് ഫ്രെയിം ചെയ്തത് അമ്മയ്ക്ക് നേരെ നീട്ടി.
അമ്മയുടെ ഈ ആഗ്രഹം ഒരിക്കലും എനിക്ക് സാധിച്ചു തരാൻ സാധിക്കില്ല. ഈ ഒരു ചിത്രം കണ്ടെങ്കിലും അമ്മ തൃപ്തിപ്പെടണം. സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ എന്റെ അപേക്ഷയാണ്.
കാശി അമ്മയുടെ കൈകളിലേക്ക് ഫ്രെയിം നൽകി. അതിലേക്ക് നോക്കി ലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞു. ചുറ്റുമുള്ളവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ലക്ഷ്മി കരയാൻ തുടങ്ങി. ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന ലക്ഷ്മി പണ്ട് കാശി ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീം ജേഴ്സി അണിഞ്ഞിരിക്കുന്ന ചിത്രം വരച്ചിരുന്നു. അവന്റെ പിറന്നാൾ ദിവസം ലക്ഷ്മി അവന് ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കാൻ ചെല്ലുമ്പോൾ ശേഖരൻ ചിത്രം രണ്ടായി കീറുകയായിരുന്നു. ലക്ഷ്മി തറഞ്ഞു നിന്നുപോയി. കാശി കീറിയത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശേഖരൻ തള്ളിയെങ്കിലും അവൻ ചിത്രം വിട്ടില്ല. അവസാനം ലക്ഷ്മി വന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു. ലക്ഷ്മി ഓർമ്മയിൽ നിന്നുണർന്നു. ശേഖരൻ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കാശി കൊടുത്ത ഫ്രെയിം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു.
തൊട്ടുപോയത് എന്റെ കുട്ടി തന്ന സമ്മാനത്തിൽ.
ഒരിക്കൽ പോലും തന്നെ എതിർക്കാത്ത ഭാര്യയുടെ കണ്ണുകളിൽ കലി കണ്ട് ശേഖരൻ ഞെട്ടി.
എന്റെ മോൻ ജയിക്കും. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൽ അവൻ എത്തുന്നൊരു കാലം വരും. കാശിനാഥന്റെ മുഖം ആയിരങ്ങൾ ആരാധനയുടെ ക്യാമറയിൽ പകർത്തുന്ന ഒരു കാലം വരും. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്.
ആ ചിത്രം നെഞ്ചോട് ചേർത്ത് മരവിപ്പോടെ പറഞ്ഞുപോകുന്ന ലക്ഷ്മിയെ നോക്കി എല്ലാവരും നിന്നു. കാശിയുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൽ ഇടം നേടുകയെന്നത്. ആ സ്വപ്നമാണ് ഒരിക്കൽ തകർന്നുടഞ്ഞത്. ഇപ്പോൾ മനസ്സിലൊരു സ്വപ്നവുമില്ലാത്ത കാശിക്ക് അമ്മയുടെ വാക്കുകൾ കേട്ട് വേദനയാണ് തോന്നിയത്.
ഇല്ലമ്മേ, ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണത്.
റൂമിലേക്ക് മരവിപ്പോടെ നടന്നു പോകുന്ന അമ്മയെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു. സോഫയിലെ ബാക്കിയുള്ള കവറുകൾ എടുത്തുകൊണ്ട് അവൻ ശ്രീരംഗത്തേക്ക് പോയി. മുകളിലെ ഹാളിലേക്ക് അവൻ ചെന്നതും സച്ചി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. കാശി അവനെ സ്നേഹിക്കുന്നവർക്ക് സമ്മാനം നൽകി. അവൻ അവർക്കെല്ലാം കവറുകൾ നൽകിയത് കണ്ട് അരുന്ധതി അവനെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു. കാശിയെ ചേർത്ത് പിടിച്ച് ഗോവിന്ദൻ അഭിമാനത്തോടെ മറുപടി പറഞ്ഞപ്പോൾ അവർ പുച്ഛിച്ചു. അവൻ ഗീതയുടെ മുറിയിലേക്ക് അവർക്ക് വാങ്ങിയത് കൊടുക്കാൻ ചെന്നപ്പോൾ ജാനിയും ഉണ്ടായിരുന്നു അവിടെ. അവർ സന്തോഷത്തോടെ അവന്റെ സമ്മാനം സ്വീകരിച്ചു.
ജാനി നോക്കിടി, ഉഗ്രൻ ചുരിദാറാ,
ഗീത പാക്ക് ചെയ്ത കവർ മാറ്റി നിവർത്തിക്കൊണ്ട് പറഞ്ഞു.
പിന്നെ ഇത് നന്നായി ഡ്രസ് എടുക്കാൻ സിന്ധുവേട്ടൻ അറിയാം. എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും. കാളനാഥ വല്ല റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതായിരിക്കും,
പുച്ഛത്തോടെ അവൾ പറഞ്ഞു. അവരുടെ മുഖം മങ്ങി. കാശി അവർ നോക്കിയപ്പോൾ അവൻ പുഞ്ചിരിച്ചു.
ജാനി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്,
ഗീത അവളോട് ചൂടായി.
നീയൊക്കെ ഇവന്റെ സൈഡ് പറഞ്ഞ് നടന്നോ.
ജാനിക റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. സോറിടാ, ഏടത്തിയുടെ കുട്ടിയുടെ സമ്മാനം സൂപ്പർ ആയിട്ടുണ്ട്, കലക്കൻ സെലക്ഷൻ. അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു.
ഗീത അവന് ചായ എടുക്കാൻ പോയി.
ആര്യ അവനെ തന്നെ നോക്കി അടുത്തേക്ക് എന്നു. കാശി ദേഷ്യം വന്ന് ഒഴിഞ്ഞുമാറാൻ നോക്കിയപ്പോൾ അവൾ കയ്യിൽ പിടിച്ച് മുത്തമ്മയ്ക്കാരൊരുങ്ങി. അവൻ കൈ വലിച്ചെടുത്തു. അവൾ ചിരിയോടെ വാതിലിന് മുമ്പിലേക്ക് ഓടി.
കാശിയേട്ടാ, ആ തേ നിർമ്മുള്ള മറികിൽ ഞാൻ എന്തെങ്കിലും ചുംബിക്കും കേട്ടോ.
ഒരു പ്ലെയിങ് കിസ് അവന് കൊടുത്ത് ആര്യ നാണത്തോടെ ഓടിപ്പോയി. അരിശം വന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ ജാനിക ഗീതയുടെ റൂമിലേക്ക് കയറുകയായിരുന്നു.
ഓ, കാൽനാഥം പോയില്ലേ, ഒന്ന് ഇറങ്ങി പോയിക്കൂടെ.
നീ ആരാ നടി, നിന്റെ വിചാരം?
കാശി അവളുടെ കൈ പിടിച്ച് ഞെരുക്കി. അവൾ വേദനിച്ച് കരയുന്ന കണ്ടപ്പോൾ അവൻ പിടിവിട്ടു. അവൻ പുറത്തേക്ക് പോയി. ഹാളിൽ അവൻ ഗോവിന്ദനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ സിദ്ധു ജാനിയുമായി അങ്ങോട്ട് വന്നു.
നീ എന്താടാ വീട്ടിൽ വന്ന് പെണ്ണുങ്ങളുടെ കൈകാരി പിടിക്കുന്നോ?
ജാനിയുടെ ചുവന്ന് കല്ലിച്ച കൈപ്പിടിച്ച് കാണിച്ചുകൊണ്ട് സിദ്ധു പൊട്ടിത്തെറിച്ചു.
ഞാൻ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിച്ചിട്ടില്ല, ഇവളെയും ഞാൻ നോവിക്കില്ലായിരുന്നു. പക്ഷെ നാവിലൂടെ വരുന്ന വാക്കിന് ഒരാളെ കൊല്ലാനുള്ള മൂർച്ചയുമായി വരുന്ന ഇവളെ വെറുതെ വിടാൻ ഞാൻ പഴയ കാശിനാഥനല്ല.
അവൻ രണ്ടാളെയും ദേഷ്യത്തോട് നോക്കി അവിടെ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം കാശിനാഥൻ ക്യാൻറ്റീനിൽ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യുമെന്ന കുട്ടിയോടൊപ്പം ഇന്ന് ചായ കുടിക്കുകയായിരുന്നു. പെട്ടെന്ന് കാശിയുടെ പുറത്തേക്ക് ശക്തി ആരോ വന്നിടിച്ചു. കാശിയുടെ നെഞ്ച് ടേബിളിൽ പോയി ഇടിച്ചു.
ആരാടാ?
കാശി പുറകോട്ട് തിരിഞ്ഞെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവന്റെ പുറകിലൂടെ ഒരാൾ അവന്റെ രണ്ട് കൈയും അയാളുടെ കൈകൊണ്ട് ലോക്ക് ചെയ്തു.
ആരാടാ നീ?
തന്റെ പുറകിൽ നിൽക്കുന്ന അയാളോട് അവൻ മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു,
എന്നെ എന്തിനാണോ നീ പിടിച്ചു വെച്ചിരിക്കുന്നത്?
കാശി അമറി, വിടില്ല, വിട്ടാ നീ എന്നെ അടിക്കും. എനിക്കൊരുപാട് ഇഷ്ടമാണ് എന്റെ കാശിയെ. അവൻ കാശിയെ ഒരു കൈകൊണ്ട് ഇറുക്കി പിടിച്ചു.
നീ ഏതാണ് പുല്ലേ? ഞാൻ തേജസ്, തേജസ് ദ്രോണാഗവ്.
കാശിയുടെ കാതിൽ അവൻ ഉറക്കെ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.